ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, ഞാനൊരു 7 വർഷത്തോളമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ താമസിച്ചത്. ആ കാലയളവിൽ തൊട്ട് അയൽപ്പക്കങ്ങളിലുള്ള ഗൾഫ് രാജ്യങ്ങളിലും അവിടെ താമസിക്കുന്ന ആളുകളായിട്ട് ഇടപഴകാനുള്ള അവസരം കിട്ടി. എൻ്റെ ഗൾഫ് വായനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടുള്ള ഗൾഫിൻ്റെ ഒരു ഒരു പലായനം അല്ലെങ്കിൽ ഒരു പ്രവാസ ജീവിതത്തിന് അത്രയും വീർപ്പുമുട്ടൽ അല്ലെങ്കിൽ ഒരു തിക്കുമുട്ടൽ ഇത്തവണ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രവാസിനില്ല. കാരണം പണ്ടൊക്കെ നമ്മുടെ വീട്ടുകാരുടെ സംവദിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരെ ഒരു വിശേഷം അറിയിക്കണമെങ്കിൽ ഒരു കത്ത് മുഖാന്തരമോ, ആ കത്ത് ചിലപ്പോൾ സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്യാൻ കഴിയാതെ നാട്ടിലേക്ക് പോകുന്ന ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നു. ഇന്ന് എപ്പോഴാണോ സംഭവം നടക്കുന്നത് അപ്പോൾ തന്നെ ലൈവായിട്ട് വീഡിയോ കോളിലൂടെ വീട്ടുകാരെ അറിയിക്കാനും അവരുടെ കുഞ്ഞുങ്ങളുടെ സംസാരിക്കാനും അവരുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച കാണാനും അവരുടെ ഭാര്യമാരുടെ സന്തോഷം കാണാനും അവരുടെ ഉമ്മയുടെയും വാപ്പയുടെ അല്ലെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും സന്തോഷവും സങ്കടമൊക്കെ നേരിട്ട് അറിയാനുള്ള ഒരു അവസരം ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയതുകൂടി അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ പ്രവാസിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രകടമായ മാറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആ പ്രവാസത്തിൻ്റെ ഈ പറഞ്ഞ കടുത്ത ചൂടും ജോലിയുടെ തിക്കുമുട്ടലും കുടുംബത്തെ വേർപിരിഞ്ഞിരിക്കുന്നവരുടെ ഒക്കെ സങ്കടങ്ങളുണ്ടെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് കൂടുതൽ ആൾക്കാർ, വളരെ ചെറിയ ശമ്പളമുള്ള ആൾക്കാർ പോലും ആ കുടുംബത്തെയും കൂട്ടി പ്രവാസത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ക്രൈസിസിൻ്റെ സമയവും കോവിഡൊക്കെ ആയപ്പോൾ കുറേയധികം ആൾക്കാർ നാട്ടിലേക്ക് പോകുമ്പോഴും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് മറ്റ് ചില ആളുകൾ അവരുടെ കുടുംബത്തെ കൊണ്ടുവരുന്നുണ്ട്. കാരണം റെൻറ്റ് കുറഞ്ഞു, ചിലവ് കുറവുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അവർ ചെറിയ ശമ്പളമാണെങ്കിലും കുടുംബത്തെയും കൂടെ കൂടെ നിർത്തി പഠിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ മക്കളുടെ വളർച്ച കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ എൻ്റെ ഇപ്പോഴത്തെ പ്രവാസത്തിൻ്റെ നോട്ടത്തിൽ വലിയ തിക്കുമുട്ടില്ലാത്ത വലിയ വീർപ്പും മുട്ടില്ലാത്തൊരു ജീവിതമാണ് പ്രവാസിക്കുള്ളത്. പിന്നെ അന്നും ഇന്നും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ഒരു പ്രസൻസ് ഫാമിലിക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു പ്രസൻസ് സ്വന്തം ഭാര്യയ്ക്കോ മക്കൾക്കോ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം അവർക്കുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നോളജി ഇതുവരെ ആയിട്ടില്ല. അതാണ് ഒരു പ്രകടമായിട്ടുള്ള ഒരു പ്രവാസം. പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച് 2011 ഞാൻ പോകുമ്പോൾ ഒരു ദിർഹത്തിന് 11 രൂപയാണ്. ചിലവൊക്കെ ഏറിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലും കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യയെ അപേക്ഷിച്ച് UAE ജീവിക്കാൻ എളുപ്പമാണ്. കാരണം ചിലവ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാളും വളരെ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റോടെ ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് സേവിങ് ഒരുപാട് നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അതേ ശമ്പളമുള്ള ഒരു വ്യക്തി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്രയും സേവ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ശരിയാണ്. ഒരു ബാക്ക് ബോൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുക്കും മൂലയിൽ എല്ലായിടത്തും നോക്കിക്കോ, വലിയ വീടുകൾ, ഒരു ഭൂരിഭാഗം വീടുകളും പ്രവാസി മലയാളികളുടേതായിരിക്കും. വലിയ വലിയ വണ്ടികൾ, അത് പ്രവാസി മലയാളികളുടേതായിരിക്കും. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകൾ, അതെല്ലാം പ്രവാസിയുടെ കണ്ണുനീരിൻ്റെയും വിയർപ്പിൻ്റെയൊക്കെ അധ്വാനമായിരിക്കും. അതാണ് ശരിക്കും നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവന് ഒരു പ്രവാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാസി മലയാളിയെ സംബന്ധിച്ച് കുറച്ച് അധ്വാനിച്ചതിന് ശേഷം കിട്ടുന്ന ആ തുകയിൽ നിന്നും നീക്കി വെക്കുന്നതും ഇവിടെയുള്ള സമ്പാദ്യം എല്ലാം കൂട്ടിച്ചേർത്ത് കേരളത്തിൽ ഒരു സമ്പ്രദായം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു സംവിധാനം തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നു. അത്തരം ആളുകൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നു, ആ നാട് വികസിക്കുന്നു. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ ജംഗ്ഷനുകൾ നോക്കുക, പണ്ടത്തെ നാട്ടിൻപുറങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഗ്രാമപ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ പോലും സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, വലിയ വലിയ വണ്ടികൾ ഉപയോഗിക്കാൻ കഴിയുന്ന വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പം ഒരു പ്രവാസിയെ സംബന്ധിച്ചെന്താണ്, അവൻ നാട്ടിൽ വരുമ്പോൾ അവന് ഇവിടുത്തെ ചൂടിൽ താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു AC വേണം. AC വാങ്ങണമെങ്കിൽ അവൻ തൊട്ടടുത്ത അവൻ്റെ ജംഗ്ഷനിലുള്ള കടയിൽ നിന്നും AC വാങ്ങും. അങ്ങനെ ആ AC വാങ്ങുന്നതിലൂടെ ആ കടക്കാരന് ലാഭം കിട്ടും. അപ്പം എക്സ്പെൻഡിച്ചറാണ്, അത് സ്പെൻഡിങ് കപ്പാസിറ്റിയിലാണ് എപ്പോഴും ഗൾഫ് പ്രവാസികളുടെ ഒരു മിടുക്കിരിക്കുന്നത്. അയാൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കെട്ടിട നിർമ്മാണ മേഖല, ഇഷ്ടംപോലെ ആളുകൾക്ക് കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യാനുള്ള അവസരം എന്താണ്, പ്രവാസികളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം അവരുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ വലിപ്പം കൂടുതലായിരിക്കും, അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. വണ്ടികൾ വാങ്ങുന്നു, അപ്പോൾ ഷോറൂം ഉടമകൾക്കത് ലാഭകരമായിട്ട് വരുന്നു. ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങുന്നു, പ്രത്യേകിച്ച് AC, ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങൾ, അല്പം വലുതായിട്ടുള്ള അല്ലെങ്കിൽ റേറ്റ് കൂടിയിട്ടുള്ള സാധനങ്ങൾ അവർ വാങ്ങുന്നു, TV അടക്കം. അപ്പം അതും വഴി ആളുകൾക്ക് ലാഭമുണ്ടാകുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരു പ്രവാസി കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് എന്ത് നൽകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പരോക്ഷമായിട്ട് ഇത്തരം ഒരു പ്രവാസിയുടെ കയ്യിൽ നിന്നും അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും അവന് വേണ്ടി ചിലവഴിക്കുന്നതെന്ന് തോന്നുവാണെങ്കിലും, പക്ഷേ ആ ചിലവിൽ നിന്നും കിട്ടുന്ന തുക മറ്റു പലർക്കും ഗുണമായിട്ട് മാറുന്നുണ്ട്. അതാണ് കേരളത്തിന് നട്ടെല്ലെന്ന് പറഞ്ഞു. ഇപ്പം അത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു പണി നടക്കുമ്പോൾ, ഒരു പ്രവാസിയുടെ വീട്ടിൽ പണി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കൂടുതൽ കൂലി ചിലപ്പോൾ കിട്ടിയേക്കാം, കൃത്യമായിട്ടുള്ള കൂലി ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് തോന്നുന്നു. അതുതന്നെയാകണം പ്രത്യക്ഷത്തിൽ പ്രവാസിയുടെ പണം കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ പരോക്ഷമായി ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് വേയിലൂടെ പ്രവാസിയുടെ പണം ഇഷ്ടം പോലെ ഈ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൂടുതലും പ്രവാസികൾ എന്താണ് NRI കൂടുതലും ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ ഭൂമി വാങ്ങൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രവാസികൾ വാങ്ങിക്കൂട്ടുന്നത്രയും ഭൂമി ചിലപ്പോൾ മറ്റ് നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ റാൻഡംലി വാങ്ങുന്നില്ലായിരിക്കും. പക്ഷേ അവരുടെ ഒരു ചടങ്ങാണ് ഒരു വീട് ഒരു പുരയിടം വാങ്ങുക, ഒരു പുരയിടം വാങ്ങി അടുത്ത പുരയിടം വാങ്ങുക. അപ്പം ആ രീതിയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പ്രവാസികളുടെ നിക്ഷേപം അവന് വേണ്ടി തന്നെയാണ് വാങ്ങുന്നതെങ്കിലും അതൊരു മറ്റുള്ളവർ കൂടി പ്രയോജനകരമാകുന്ന രീതിയിൽ പരോക്ഷമായിട്ട് അത് ഗുണഭോക്താവിന് ലഭിക്കുന്നുണ്ട്. ഈ ഗൾഫുകാരൻ്റെ ഒരു പ്രതിഭാസം മൂന്നാമത്തെ ചോദ്യത്തിന് പറയുകയാണെങ്കിൽ കേരളത്തിലുണ്ടായ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിത നിലവാരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സാധനം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മലബാർ മേഖലയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ലുലു മാള് അല്ലെങ്കിൽ ഫോക്കസ് മാള്, കോഴിക്കോട് ആദ്യമായിട്ടൊരു ഫോക്കസ് മാൾ ഉണ്ടായി. കേരളത്തിലെ ആദ്യത്തെ മോൾ സംസ്കാരം അവിടെ നിന്ന് തുടങ്ങി, പിന്നീട് ഇങ്ങോട്ട് വളർന്ന് പന്തലിക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ നല്ല ഭൂമിയുണ്ടോ അവിടെയൊക്കെ ഇനി ഷോപ്പിംഗ് മോളുകൾ ഉയരുകയാണ്. അപ്പം ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ, പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൽ, കൂടുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ, ഇതിൻ്റെയൊക്കെ മലയാളികളെ ഒരു നല്ല ശീലം പഠിപ്പിച്ചത് ഗൾഫ് പ്രവാസികളാണ്. ഇപ്പം നമുക്ക് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ യൂറോപ്പിലും അമേരിക്കയിലുമുണ്ട്. പക്ഷേ അവരെന്താണ് ഒരു ലോങ് ടൈമിൽ അവിടെ തന്നെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവിടെ തന്നെ സ്വന്തമായിട്ട് പൗരത്വം നേടുന്നു, സ്വന്തമായിട്ട് വീട് പണിയുന്നു, വീട് വാങ്ങുന്നു, വണ്ടികൾ വാങ്ങുന്നു. ഇതെല്ലാം അവർക്ക് ആജീവനാന്ത കാലം, അവരുടെ മരണത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. പക്ഷേ ഒരു ഗൾഫ് പ്രവാസിയെ സംബന്ധിച്ച് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ അവനൊന്നെങ്കിൽ തിരിച്ചു വരണം, അല്ലെങ്കിൽ അവനൊരു മാരക അസുഖം പിടിപെട്ടാൽ അവിടെ നിന്ന് ചികിത്സിക്കാൻ കഴിയാതെ തിരിച്ചു വരേണ്ട അവസ്ഥ വരുന്നു, ജോലി നഷ്ടപ്പെട്ടാൽ ഉടനടി വരണം. പക്ഷേ അവർക്കെല്ലാം ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള ആൾക്കാരാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന ഗൾഫ് പ്രവാസികളല്ലാത്ത പ്രവാസികൾ, പ്രത്യേകിച്ച് ബോംബെയിലായിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്കയിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂറോപ്യൻ നാടുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലായിക്കോട്ടെ, അവർക്കെല്ലാം ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. ജോലി പോയാൽ തന്നെ അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടെ അവർക്കൊരു സിറ്റിസൺഷിപ്പ് കിട്ടുന്ന കാരണം അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതിലൂടെ അവർക്ക് അവിടെ നിലനിൽക്കാൻ കഴിയും മരണത്തോളം. പക്ഷേ ഗൾഫ് പ്രവാസിയെ സംബന്ധിച്ച് 40-50 ഇപ്പോൾ ഗൾഫ് ഭരണാധികാരികൾക്കാൾ പ്രായം കൂടിയ മലയാളികൾ അവിടെ ഉണ്ടെങ്കിലും അവർക്ക് ആ രീതിയിലുള്ളൊരു ആജീവനാന്തകാല വാസം അവിടെ സാധ്യമല്ല. അവർ ഒരു ദിവസമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം തിരിച്ചു വരേണ്ട ആൾക്കാരാണ്. ദേ ഹാവ് ടു ബി റിട്ടേൺ എന്നുള്ളതാണ് പറയുക. അപ്പം ആ റിട്ടേൺ അടിക്കേണ്ട ആൾക്കാരെ സംബന്ധിച്ച് അവർ എന്താ പറയുക, അപ്പോൾ ആ അവർ വീട്ടിലും ആ ജീവിത നിലവാരം സെറ്റപ്പ് ചെയ്യാൻ നോക്കും. നാട്ടിൽ നല്ല കാറ് മേടിച്ചിടും. ഇപ്പോൾ ദുബായിൽ ചിലപ്പം ഒരു ചെറിയ കാറിലേക്കും റെൻ്റ് കാറിലാണ് നടക്കുന്നതെങ്കിൽ നാട്ടിൽ നല്ല മുന്തിയ ഒരു കാറ് വാങ്ങിയിടുന്ന പ്രവാസികൾ എത്രയോ പേരുണ്ട് നമുക്കിടയിൽ. ഈ കോവിഡ് ബാധിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നിർമ്മാണ മേഖല തന്നെയാണ്. പല പ്രവാസികളും വലിയ വലിയ വീടുകൾ പണിയാൻ വേണ്ടി കോൺട്രാക്ടർമാർ ഏൽപ്പിച്ചിരുന്നു. കോവിഡ് കാരണം ബിസിനസ് മുടങ്ങി, ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു, തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ബജറ്റ് കുറയ്ക്കാൻ തുടങ്ങി. ആ ബജറ്റ് കുറവ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, അവരിടപെട്ട ഏതൊക്കെ മേഖലകളിലുണ്ടോ, പ്രത്യേകിച്ച് അവർ ചിലപ്പോൾ ഒരു ഫർണിച്ചർ ഷോറൂമിൽ നിന്നും മുന്തിയ ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി ഇരുന്നതായിരിക്കും, അതിനകത്ത് അവർക്കിടിവുണ്ടായി. ഇനിയിപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ അവർ വാങ്ങാൻ ഉദ്ദേശിച്ചതിനേക്കാളും ചെറിയൊരു TV ചെറിയൊരു ഫ്രിഡ്ജോ ചെറിയൊരു വാഷിംഗ് മെഷീനായിരിക്കും ചിലപ്പോൾ വാങ്ങുക, അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ എക്സ്പെൻഡിച്ചർ, അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി കുറഞ്ഞത് കാരണം കേരളത്തിലെ സമ്പദ്ഘടനയും കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയും കേരളത്തിലെ ജീവിത നിലവാരത്തെ സാരമായിട്ട് ബാധിക്കും. കാരണം നമുക്കുള്ള പ്രവാസികളിൽ ഏറ്റവും നമുക്ക് മുൻപന്തിയിൽ പറയാൻ പറ്റുന്നത് ഇപ്പം ഇൻകം ജനറേഷൻ്റെ കാര്യത്തിൽ ഗൾഫ് പ്രവാസികളെക്കാളും കൂടുതൽ ചിലപ്പോൾ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഉണ്ടാക്കുന്ന ആളുകൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ആയിരിക്കാം. പക്ഷേ ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ച് 1000 ദിർഹം വാങ്ങുന്നവനും 100,000 ദിർഹം വാങ്ങുന്നവനും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ജീവിത നിലവാരത്തിൻ്റെ തോത് അല്ലെങ്കിൽ ബജറ്റ് കുറയുന്നതനുസരിച്ചിട്ട് അവൻ എന്തുറ്റും ഈ രീതിയിലുള്ളൊരു കുറവും സംഭവിക്കും. അത് കേരളത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ ചോദ്യം, ഈ മനോഭാവം എന്ന് പറഞ്ഞൊരു സാധനം, പണ്ടൊക്കെ പ്രവാസി വരുമ്പോൾ അവനോടൊരു ചോദ്യം ഉണ്ടായിരുന്നു, നീ എന്നാണ് ഇനി തിരിച്ചു പോകുന്നത്. ആ ചോദ്യം കേൾക്കാൻ ആഗ്രഹിച്ചല്ല അവൻ വരുന്നത്, നീ ഇനി ഇവിടെ നിൽക്കടോ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവാസിയാണ് എപ്പോഴും വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, അവൻ്റെ മനോഭാവം എന്ന് പറയുന്നത് മനോഭാവമല്ല, അവനൊരു സിസ്റ്റമാറ്റിക് ലിവിങ് ആണ് ഗൾഫ് നാടുകളിൽ കിട്ടുന്നത്. കൃത്യമായിട്ടുള്ള എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജീവിതം, അതായത് ഇപ്പോൾ എമിറേറ്റ്സ് ID ഉപയോഗിക്കുന്നു, വിസ സ്റ്റാമ്പ് ചെയ്യുന്നു, അവിടുത്തെ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുന്നു, ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ വണ്ടിയുടെ കാര്യങ്ങൾ, മെട്രോയിലെ യാത്ര. അപ്പോൾ അവനൊരു ഒരു സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഒരു യന്ത്രവൽകൃത മനുഷ്യനായിട്ടാണ് അവിടെ താമസിക്കുന്നത്, അവിടെ ജീവിക്കുന്നത്. ആകപ്പാട് കിട്ടുന്നൊരു വെള്ളിയാഴ്ച ചിലപ്പോൾ ഉറങ്ങാനോ ചിലപ്പം തുണിയിളക്കാനോ ചിലപ്പോൾ കുടുംബങ്ങൾക്കൊപ്പം പുറത്തു പോകാനോ ഒരു ദിവസം കൃത്യമായി അവൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഗൾഫ് നാടുകളിൽ മാത്രമുള്ളൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴാണോ സമയം അപ്പോൾ നമ്മൾ വിരുന്നിന് പോവുക, നമ്മളപ്പോൾ സിനിമയ്ക്ക് പോവുക. പക്ഷേ അവനൊക്കെ അതൊരു നിശ്ചിത സമയത്തേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഈ ജീവിത നിലവാരത്തോട് ചേർന്ന് അല്ലെങ്കിൽ ഗൾഫിലെ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുമുണ്ടാകുന്ന മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി ചിലപ്പോൾ മൂന്നോ നാലോ തവണ പോകേണ്ടി വരും. അപ്പോൾ അവന് ദേഷ്യം വരും. ഒരു പ്രവാസി എന്ന രീതിയിൽ ചിലപ്പോൾ ഒച്ച ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ എന്താണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ നാട് കണ്ടുപിടിക്കുന്നൊക്കെ ചിലപ്പോൾ ചില പ്രവാസികൾ ചോദിച്ചേക്കാം. അപ്പം മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കുറച്ചും കൂടെ നാടുമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രവാസികളാണ് ഏറെക്കുറെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മനോഭാവത്തിലുള്ളൊരു ഒരു ബാലൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നല്ല പൈസ ഉണ്ടാക്കി ഇപ്പോഴും നാട്ടിൽ വന്നാൽ പ്രബലനായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രവാസിക്ക് ഇപ്പോഴൊരു ബഹുമാനമുണ്ട്. പണ്ടത്തെ പോലെ ഇപ്പോഴും ഉണ്ട് അവനോട്. ഇപ്പോഴും ചിലപ്പോൾ അവൻ നാട്ടിൽ ഗൾഫിലൊന്നും പോകുന്നില്ലെങ്കിലും ഒരു കുപ്പി എടുക്കാനുണ്ടേ, ഒരു പെർഫ്യൂം എടുക്കാനുണ്ടേ, ഒരു ലുങ്കി എടുക്കാനുണ്ടേ എന്ന് അവനോട് ധൈര്യമായിട്ട് ചോദിക്കും. ഇതൊന്നുമില്ലാതെ നരകയാതന അനുഭവിച്ച് ആടുജീവിതം നയിച്ച് തിരിച്ചെത്തിയ ആൾക്കാർക്ക് ഒരു ബഹുമാനവും വിലയും നമ്മുടെ നാട് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലായിരിക്കും ഗൾഫിലേക്ക് പോവുക. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്ത് ഞാൻ 28-ാമത്തെ വയസ്സിലാണ് ഗൾഫിലേക്ക് പോകുന്നത്, തിരിച്ചെത്തുന്നത് 36-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ആ നല്ല കാലയളവിൽ കൂട്ടുകൂടാൻ അല്ലെങ്കിൽ എന്നോടൊപ്പം വളർന്ന ആളുകളായിട്ടൊരു വലിയ ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. ചിലപ്പോൾ ഞാൻ വീട് പണിയുന്നത് മറ്റേതെങ്കിലും നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ സഹകരിക്കുന്ന അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പോകുന്നത് മറ്റേതെങ്കിലും നാട്ടിലായിരിക്കും. അപ്പം ഈ ആക്സസിബിലിറ്റി, എൻ്റെ പഴയ സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ചിരിക്കുക, അവരുടെ സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമാക്കുക, ഇതൊന്നും സാധ്യമാകാതെ വരും. അപ്പോൾ അവന് ഏതാണ്ടൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ തീരെ പൈസയും കൂടി ഇല്ലാത്തൊരു എന്താ പറയുക, ഒരു മുൻ പ്രവാസിയാണെങ്കിൽ അവൻ്റെ ജീവിതം കട്ടപ്പുകയാണെന്ന് തന്നെ പറയാം. കാരണം നാട്ടിലുള്ള ഒരാൾക്ക് കിട്ടുന്ന അതേ പരിഗണന പോലും ചിലപ്പോൾ കിട്ടാവരും. ആ നീ ഗൾഫിൽ നിന്ന് കുറേ ഉണ്ടാക്കിയല്ലടാവേ, നീ ഇങ്ങനൊക്കെ ജീവിച്ചാൽ മതി എന്ന് ഒരു തരംതാഴ്ത്തലിലേക്ക് അവനെ പോകും. പക്ഷേ ഒരു പണമുള്ള, ഇപ്പോഴും കെൽപ്പുള്ള, പണമുള്ള, തൻ്റെ ഇടമുള്ള ഒരു പ്രവാസിയെ സംബന്ധിച്ച് അവൻ്റെ മുമ്പിൽ ഓച്ചാനിച്ചിരിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സത്യമുള്ള കാര്യം. ഈ പ്രവാസം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അവസരം കിട്ടുമോ ഇല്ലേ എന്നുള്ളത്, നമ്മൾ അവസരം തേടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ഫാക്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ട് കൂട്ടിമുട്ടിച്ച് നോക്കുമ്പോൾ, അതായത് നമ്മളവിടെ ഒരു സിസ്റ്റമാറ്റിക് ലൈഫായിരുന്നു, നമുക്കൊരു ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ലൈഫിനൊരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു ചിട്ടയും വെടിപ്പുമുള്ള ജീവിതമാണ് ഗൾഫിലുള്ള അല്ലെങ്കിൽ മറ്റ് നാടുകൾ. എനിക്ക് തോന്നുന്നു അമേരിക്കയിലും യൂറോപ്പിലും ഉള്ളതിനേക്കാൾ ഏറ്റവും വൃത്തിയും ചിട്ടയുമുള്ള ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ഒരു പക്ഷേ ഗൾഫ് പ്രവാസം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിതാവസ്ഥ ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മൾ ഉപയോഗിക്കുന്ന റോഡുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, നമുക്ക് തരുന്ന സേവനങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ജീവിച്ചു. ഓക്കെ, നമുക്കൊരുപാട് ചിലവ് ഗൾഫിലുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നും മിച്ചം പിടിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. ഇപ്പോൾ നാട്ടിൽ പണ്ട് അവിടെയാകുമ്പോൾ നമുക്ക് വളരെ അടുത്ത, ഏറ്റവും അടുത്ത ബ്ലഡ് റിലേഷനുള്ള ആളുകളുടെ ബന്ധങ്ങളുള്ള വിവാഹത്തിനോ അല്ലെങ്കിൽ ചടങ്ങുകൾക്കോ മാത്രം പോയാൽ മതി. പക്ഷേ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള തങ്കപ്പച്ചൻ്റെ കൂട്ടപ്പച്ചൻ്റെ എല്ലാ പരിപാടിക്കും 28-ന് വരെ നമ്മൾ പോകേണ്ടി വരും. കാരണം അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, ഇയാൾ ഇവിടെ നാട്ടിലുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് വരാതിരുന്നുള്ള പരാതി എങ്കിലും കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ പരിപാടികൾക്ക് പോകും. അപ്പോൾ ചിലവ് കൂടും, നമുക്ക് വെറുതെ കൈയും വീട്ടിൽ പോകണമൊക്കത്തില്ലോ. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഇവിടുത്തെ റോഡ് കൺജഷൻ, ലൈൻ ട്രാഫിക്കൊന്നും ഇല്ലാതെ നമ്മുടെ റാഷ് ഡ്രൈവിങ് പോകുമ്പോൾ, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെ സംബന്ധിച്ച് ദുബായിൽ നന്നായി ഡ്രൈവ് ചെയ്ത ഒരാളാണെങ്കിൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് നന്നായി ഡ്രൈവ് ചെയ്ത ഒരാളാണ്. പക്ഷേ ഇവിടുത്തെ കാലം ഞാൻ ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നത് അവിടുത്തെ ഡ്രൈവിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ കുറച്ചും കൂടെ ബെറ്റർ ലൈഫ്, നമ്മളൊരു ലൈഫ് ഉണ്ടായിരുന്നു. പിന്നെ പല ഗൾഫുകാരനും പ്രത്യേകിച്ച് 10-ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഗൾഫുകാരൻ, പക്ഷേ ഗൾഫിൽ മിടുക്കനായിട്ട് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ശോഭ കാണിക്കാൻ പറ്റുന്ന ഒരു ജോലിയിലോ ഒരു ബിസിനസ്സിലോ അവൻ ഉൾപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ വരുമ്പോൾ നീ 10-ാം ക്ലാസ് ഇല്ല, നിനക്ക് എന്ത് ജോലി കിട്ടാമെന്ന് ചോദിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ ഇടയിലേക്കാണ് അവൻ കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓർഡർ ഉണ്ടായിരുന്നു, നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു, 10,000 രൂപയാണ് കിട്ടുന്നതെങ്കിലും ആ 10,000-ൽ നിന്നും 1,000-2,000 രൂപ ചിലവാക്കി ബാക്കി 8,000 രൂപ വീട്ടിലേക്ക് കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി, മകളുടെ വിവാഹത്തിന് വേണ്ടിയും നീക്കി വെക്കാനുണ്ടെന്ന്. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു നീക്കി വെക്കാനുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല. മാനസികാവസ്ഥ മാത്രമല്ല, അവൻ്റെ പോക്കറ്റിലേക്ക് കാലിയായിരിക്കും. അപ്പോൾ അത്തരം ആൾക്കാർ വീണ്ടും പ്രവാസം തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവൻ്റെ മാനസിക സമ്മർദ്ദങ്ങൾ തന്നെയാണ്, അവൻ്റെ ജീവിത സമ്മർദ്ദങ്ങൾ തന്നെയാണ്. അങ്ങനെ വീണ്ടും തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് പ്രവാസ നാട്ടിലേക്ക് സ്ഥിരമായി പോകാൻ ഇപ്പോഴും ആഗ്രഹമില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീവിക്കുന്ന പോലെ തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയും, ഇവിടെ ജീവിക്കുന്ന പോലെ അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിലും രണ്ടും രണ്ട് പ്രതലമാണ്, രണ്ടിനും രണ്ട് എന്താ പറയുക, സർഫേസ് രണ്ടും രണ്ടാണ്. എങ്കിലും എന്നെ സംബന്ധിച്ചൊരു സ്ഥിരം പ്രവാസത്തിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്തായിരുന്നു ആ പ്രവാസ നാട്ടിലുണ്ടായിരുന്നു അപ്പോഴുള്ള ഫെസിലിറ്റി എന്തായിരുന്നു അതിൻ്റെ ഇരട്ടി അതിനേക്കാളും ഏറെ സൗകര്യമുള്ളൊരു സാധനം കിട്ടിയാലേ ഞാൻ ഇനി പോകത്തുള്ളൂ. അല്ലാതെ ഒരു ജീവിതം ഹോമിക്കാൻ അല്ലെങ്കിൽ അവിടെ കിടക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ നാടിൻ്റെ മണവും മഴയും ശൂരും സൗഹൃദവും വഴക്കും ബഹളവും ഈ ട്രാഫിക്കും ഒക്കെ എൻജോയ് ജീവിക്കാൻ ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് തിരിച്ച് പ്രവാസം ചൂസ് ചെയ്യാൻ വലിയ പാടായിരിക്കും. അപ്പോൾ അവരിൽ പല ആളുകളും തിരിച്ചു വന്ന് ഇവിടെ കഷ്ടപ്പെട്ടാണെങ്കിലും ഇവിടെ തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. എന്തായാലും എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കും. അതിനെ കുറച്ചും കൂടെ വിജിലൻ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കും പറയുന്നതിന് ഏറ്റവും കുറച്ചും കൂടെ ജാഗ്രതയോടെ മുമ്പ് സംഭവിച്ചതിനേക്കാളും കുറച്ചും കൂടെ നല്ല ലൈഫ് കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുറച്ചും കൂടെ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.